നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം കണക്ട്, കണക്ടിംഗ് കേരള ആൻഡ് കിവീസ്. ഇന്നത്തെ കണക്ടിൽ മിസസ് എർത്ത് ഇന്റർനാഷണൽ ടൈറ്റിൽ വിന്നർ ഷേ പാർസനുമായുള്ള അഭിമുഖം, തുടർന്ന് ബുക്ക്ലാൻഡ് അവതരണം വിജോഷ് സെബാസ്റ്റ്യൻ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്. നമസ്കാരം. യു ആർ ലിസണിംഗ് ടു മലയാളം എഫ് എംസ് കണക്ട് വിത്ത് മീ സിന്ധു പനോസ്. ലെറ്റ് അസ് വെൽക്കം അവർ ഗസ്റ്റ് ഷേ പാർസൺസ്. വെൽക്കം ടു യുവർ ഷോ ഷേ.
Thank you so much for having me, Sindhu. It's an absolute pleasure to be on Malayalam's FM. It's been such an awesome experience getting to know, you know, the work of the radio, but also some of the community events. So thank you so much for having me. A little bit about myself. So I am Miss Earth New Zealand 2025, but, you know, day to day when I'm not wearing a tiara on my head, I am a data and AI consultant currently at Curious, which is Spark's data and AI division. So we go out to businesses and we help them implement data strategies, AI strategies. I guess you could say the more businessy human side of these technologies, helping, you know, bring everybody on the journey, helping to, you know, drive adoption and make sure that the investment that these businesses put into these technologies is fully realized.
Great. Shay, you have got a very rare blend of skills. You are in the hem of two hot topics, I would say. AI, artificial intelligence. Everybody is talking about artificial intelligence nowadays. Plus, the glamour industry. You are the title winner of Miss Earth New Zealand 2025. Which one is more competitive, Shay?
That's a really good question, Sindhu. I would probably say, just because it's moving so fast, artificial intelligence, it was interesting because I was kind of working or moving into the industry when I decided that maybe pageants were something I was going to explore. And it's definitely been a bit of an edge. And while I definitely say, you know, pageantry is competitive, I think the skills you learn have largely remained the same. They evolve as, you know, anything does over time, but not to the same rapid speed that, you know, artificial intelligence technology does. Like, I wrote a thesis last year on, you know, comparing recurring neural networks, which is like a type of artificial intelligence algorithm, and also transformers. And I handed that in last year, and I would probably say now that that thesis is completely redundant because the technology has just moved so far beyond that, where we are now in like May 2026. So, yeah.
Can you throw some more light about, other than ChatGPT, what is artificial intelligence for a common man?
Of course. So it's really interesting because this new wave of AI, while that might be new to us, artificial intelligence itself is not. It's something that is arguably about 70 years old, if not more than 200 years old. So the first computer algorithms were written actually by a woman in, you know, the 19th century. And artificial intelligence, as we kind of would define it in the modern era, was, you know, pioneered by, you know, the likes of Alan Turing. So if you've watched The Imitation Game, and it's been a technology that's kind of been, you know, underpinned the internet, you know, the way that we kind of know it and use it. So a Google search.
Yeah.
It's a very primitive form of artificial intelligence, but it uses those technologies. It uses those algorithms, which are essentially kind of, if you really want to boil it down, it's a math equation. It's, you know, there's a lot of things that go into it, and there's a lot of power and, you know, electricity and, you know, data that gets processed. But ultimately, artificial intelligence has been something that we've been using for a very long time. You know,
which we may not realize as such. I'm using artificial intelligence, yep. Like you mentioned. Google search. We all do Google search.
Totally.
Yeah.
Yeah. Well, even like Netflix recommendations, that's using algorithms to pull data on like, okay, well, you watch the show. So, you know, look at these shows next. We think you'll like them. And that's based off other aggregated data. So, while, you know, things like ChatGPT and, you know, Gemini and Claude and all those tools, you know, seem to be something that hasn't been with us very long, the technology itself has been embedded into, like, our daily life for a very long time.
Absolutely. Shay, how you developed or how you unfolded your passion towards data?
I think my passion in this space is very much the human side of it. I'm very driven by having, you know, as you say, the common man understand what this technology is, the opportunity it presents to make people's lives better and to democratize, you know, opportunity for people, but also to understand, I guess, the safety elements of it, you know, like people don't realize how, you know, how much data other people have on them and what does that mean for them, you know, moving around and the information that, you know, big business or big tech has on them, you know, and, you know, how can you be aware of that? And then how can you make sure, you know, you might use things differently to ensure that you're a bit safer online, essentially?
Yeah. When you say safer online, what are the major measures we should be aware of or should be cautious about?
Yeah, so it's funny because this moves away from, I guess, you know, AI and data more into like the cybersecurity space. But on a personal level, you know, if you are browsing the internet, you know, protecting your devices by using, you know, like virtual private networks, using alias email addresses that might link back to your original email address. I mean, it's all about comfort, but I think at a very basic level, being really clued up about, you know, things like passwords, you know, not trying to use the same one for everything, using a password manager, because if we go back to data, right, you know, there's a lot of, I guess, nefarious actors on the internet. There's a lot of, you know, hackers and stuff. And if you're using the same password for everything, if a hacker gets that one password, okay, who's to say they can't log into your bank account, your IRD, you know, all of these different elements? Obviously, more government-oriented organizations and banks and stuff have, you know, your multi-factor verification to prevent it from happening. You know, they're moving at a pace. They're trying to keep up and keep their customers safe. Safe, just as much as, you know, you would want to be safe as well. So
can the listeners know about your academic background so they can, if those who are interested to pursue their career in the AI space, mm-hmm. It would be interesting for them?
Yeah, so I actually originally studied, so when I left high school, I studied something very different from, I guess, what I do now, but the skills transferred. So I did a double degree in business and communications, so marketing, strategy, all that good stuff. Worked for a couple of years, ended up at a startup. And when you're at a startup, especially during that scaling phase, it's really exciting, but you also get exposed to different parts of the business quite a lot because you're kind of rolling your sleeves up and you're like, whatever, you know, gets
comes
this done.
Comes your way, you'll take it. Yeah.
Pretty much. And that was exactly kind of, and I would say that's kind of the person I am professionally as well. Like, I love a good challenge. Mm. It's been a very big journey for me to learn how to say no and not take too much on, but more on that one later.
It's a nature for a lot of women.
Absolutely, yeah. Like the amount of women you're spinning like eight different plates at once, it's crazy. But yeah, so doing that, I was exposed to, you know, like how technology is designed, tested, released, implemented, improved, that whole really cool sort of iterative process. So I was like, I really want to learn more about the technical side of things. Mm. So I signed up for, you know, kind of, I wouldn't say in a joking way, but very much in a like, I highly doubt I'm going to get in. So, I'll, you know, it's nice to just put this forward. So I applied for a master's in computer science.
Okay.
Got in with no technical background whatsoever. But very much, I think what helped me was, you know, I had to learn the basics of, you know, Python and R and SQL.
Yeah.
But me being able to explain like the significance of the technology and lean on those other skills I had from like working in business and marketing. That really helped me do actually quite well in my master's degree because I could really dig into the deeper questions beyond like the code. And at that point, ChatGPT was still relatively early on, but it was enough for me to like lean on when I couldn't figure something out. You know, I was using that and like Stack Overflow to be like, what's going on with my code? I don't understand. But I would say, yeah, if for anyone that is thinking about moving into the space, I think two things, like just try, like what's, you know, what's the harm? And I think also realizing that a lot of unique skills that other industries give you become very, very useful in the space, because we're finding, you know, and we're finding this, you know, seeing the sort of pattern of businesses in New Zealand who are trying to implement AI. They're investing in the technical side, but no one's adopting it. So, you know, when they go back to their, you know, they go back to their board or whoever's funding them, you know, for more money to continue the project, there's no return on investment. There's no like proof. There's no adoption. They've just made this technology and they've realized, oh no, like nobody's using it. No one wants to use it. So understanding, you know, the more human elements of how do we get everyone at our business to come on the ride and become comfortable, because I'm totally aware that people have differing levels of comfort with AI and it's scary. Like I'm in the industry and I'm like, you know, a bit fearful about where things could go. So learning how those other skills, you know, you learn them in industries like healthcare, you know, marketing, you learn how to really get into someone's mind and help bring them along with you, right? Because if you're in healthcare, for example, right, you're having these tough conversations all the time. So learning how to adapt that to the technical world is incredibly, incredibly useful.
Yeah, great. Shay, how can you debunk the myth of people having the thought, oh, AI is coming, it's going to snatch my job?
It's a very good point and probably a question I get asked at like every party, every family reunion, everywhere I go.
You are the AI person who's taking away my job.
Yeah, like, oh, do you think I'm going to have a job like in 2 years? I mean, we're seeing this now. A lot of companies that have, you know, for lack of a better word, obliterated their workforces in this pursuit of AI, it hasn't worked entirely because, yes, AI can automate a lot of different things, but you still need the human in the loop to, you know, make sure that the information's correct, make sure that it's not going, like there's been stories of tech companies that have had it and it's gone, Claude's gone and like deleted their entire database, which is like a catastrophic move. So there's that element, you know, if it happens then, you know, eventually they might come back and want to hire people because they're like, oh, this is not actually working out how we thought it was. And that comes back to my point, right, of bringing everyone on the journey and making sure that you're doing it in a really measured way. The second point, and this is a point, you know, even I've come to terms with it as someone in the industry, and I've seen the capabilities of what, you know, the latest release of Copilot can do. It can create slides. It can go do this incredible analysis of Excel spreadsheets that it would have taken me days to do, you know?
Yeah.
For me, it's like the internet, right? We used to have post offices full of people manually sending letters. You know, back in the days, I think about some of Spark's history, you know, where I work. You know, there used to be people behind the scenes of, you know, like the phones, like plugging in different things and like transferring someone to a different line was a full-on manual process, you know. The way of the world is that, you know, we will continue to innovate and we'll continue to change. Like the labor market is going to change. That is something that's kind of
for certain.
Yeah, it's a, you know, it's an assured fact, right?
Yeah.
It's about seeing what the technology can't do. And it's understandable to have that fear and that, you know, the scaremongering is in a way valid because, you know, it's people's, you know, economic, it's their livelihoods that could be at stake. But at the same time, there's a lot of stuff that this technology can't do yet. You know, it can't have a deep conversation. It doesn't have the ability just yet to really, you know, understand how someone else is feeling. And, you know, that's why when I get asked, you know, oh, what should I know how to do to, you know, move through this wave? I'm like, know how to sell and know how to talk to people, to be honest.
Yeah.
Emotional intelligence is going to be the new professional currency.
Mm. I also understand you have been a speaker for the AI Summit. What was your topic?
Yeah, of course. So I spoke at the AI Summit in 2024, but the organization that runs it, the AI Forum, I've been involved with them for quite a while now. So at that summit, I was speaking about, you know, like Māori data sovereignty and how we can include more Māori in the conversation around AI, simply because AI is going to be so present in everybody's lives. You know, it was like, for me, I was seeing, if we don't start talking about this now, you know, the communities that I hold close to my heart, you know, people I'm even like related to, or people from, you know, where my grandfather's from down in Gisborne, they're going to get left behind. And that was something that made me, like, you know, kind of upset but motivated at the same time. Because if you can have those conversations about co-designing with, you know, Māori groups, iwi, you know, bringing them on the digital journey as well,
mm-hmm.
because they are already kind of, you know, they're disadvantaged already by, you know, the digital divide in New Zealand. So it's like, if you can start to bring those conversations up at forums like the AI Summit, then you can start to, you know, like, and I'm not saying I'm taking credit for driving this conversation. I'm just one of the many figures in it.
Yeah.
It's, for me, it was important to bring up something that's part of me, right? Because, you know, being Māori and stuff, it was important for me to talk about, you know, how that can look when you design and build and release technology.
Mm-hmm.
So the context for that was, it was at my previous role at Callaghan. We released a tool called GovGPT. And, you know, during that process, we made sure to bring along Whariki, which is like a Māori business network, to understand, you know, sort of some of the indigenous considerations around building the technology, making sure that, you know, we were following like Māori data sovereignty principles and whatnot, you know, making sure that we weren't, you know, touching, I guess, like sacred or tapu data and all of those things. So that was what my discussion at the summit and my speaker, you know, session was about. But in the AI forum itself, I'm involved, you know, with a lot of people that I admire a lot, and sometimes I go, wow, there's all these successful people and then there's me. But, you know, we have a lot of conversations about, you know, how do we, you know, some of the people in this group have influenced policy, or, you know, some of the, like, the national AI strategy, all of that stuff from an Indigenous perspective. It's about getting that seat at the table, you know, to make sure that everybody's represented when we're talking about this technology, because it's almost like we want to make sure that the communities that are affected by this, you know, whatever community that may be, they get to write their own chapter, not that chapter gets written for them, and they, you know, they're part of that conversation around technology. You know, it's about even getting in the community and educating some of our, you know, people on what the technology is and how to be safe, and yeah, so all of that.
Yeah, that's a very thoughtful initiative. You are trying to lessen the disconnect with the indigenous community to the AI space.
Yeah,
which is great. Normally, the perception is people who are leading in technology side, mm-hmm. they focus on technology. They don't have a different world other than AI or technology.
Yeah,
but in your case, it's totally contradictory. You are into the AI technology space, and at the same time, you excelled in the glamour industry. You have been the winner for Miss Earth. How you combine these two different fields?
Honestly, it's really interesting, because a lot of skills I've learned, you know, in my professional career have actually really helped me in the sort of, like, you know, the glamour, the beauty pageant space, because, you know, learning who I am and, like, almost learning what brand I have as a beauty queen has been really helpful, because I know what to take on, what not to take on, you know, can even influence something as potentially that something that seems as, you know, trivial as my styling. Like, I become very aware of what I think suits me, what I don't think suits me. You know, I've even used AI to help me build, you know, like wardrobe plans, or, you know, like schedules, or, you know, make things really easy for me so I can focus on, you know, coming in here and having conversations, you know, doing what I need to do. I've been very lucky. A lot of people in my professional network have been, you know, not just supportive, but also, like, really helpful in both my career and my, you know, beauty pageant career, I guess, as well. So, you know, I've been really lucky that when I've been on a competition campaign, you know, like last year for Miss Earth, you know, there were speaking opportunities that were presented to me because they were like, you know, we'd love to hear your perspective. So it's been really cool to manage the both of them. I was worried that if I was going to start doing pageantry, that I wouldn't get taken as seriously in the professional world. I think especially, you know, with some recent, you know, occurrences or, you know, things that have happened in the beauty pageant industry, I was a bit worried that being, you know, even associated with it would negatively impact me. But, you know, I think the result is, you know, in how I show up. You know, I have to show up in a certain way, be professional, all of those good things. So thankfully, that's not affected me too much. And if anything, everybody in my professional network's been really, really lovely. And I guess if they haven't, I haven't heard about it, so it doesn't really matter to me.
Absolutely. And listening to you, I feel like it gave you an edge rather than it had a negative impact on you. It was the technology side had given you a upper hand, edge over maybe other contestants. We never know.
Yeah. I think it's hard to say because, like, I've actually not judged a pageant yet, but it'll be exciting to one day. For me, I think because of what I was doing, it allowed, you know, it got me a little bit more exposure, I don't know, than potentially another candidate who didn't do this, because all these pageant bloggers were like, oh, that's kind of cool, I want to talk to her about that. So it definitely helped. And, you know, it can be a bit challenging sometimes, you know, thinking, oh my gosh, like, I'm navigating these two completely different worlds. But ultimately, it's been really rewarding. So
absolutely. What's your future plans? Will you be focusing more on the pageant side or more on the AI side?
So, knowing me, I'm trying to take on way too much, but probably a bit of both. I definitely, you know, part of me thinks maybe I have, you know, one more pageant left in me, you know, watch this space. you know, something may or may not be revealed on the 30th of May at Life Church in Monaco, but, you know, we'll see. but for me, like, I think, you know, once I do this pageant, you know, if I go and do a competition, because I'm always going to have this what if about going overseas, right?
Yeah.
I definitely want to grow into the AI space. And you know, as to your point earlier, I want to grow into maybe building a business and see, you know, going on the entrepreneurship journey, as terrifying as it is, you know, and seeing, you know, where my mark is in the world a bit more. But yeah, fitting that in with a bit of travel, so.
Interesting.
Yeah.
So what will be your one piece of advice to our listeners who are especially in the tech space, maybe focusing too much on their work, getting stressed out or worn out, taking too much more than what they can grab, you know, chew? What would be your advice to them?
I think my advice, you know, to your listeners is, I think, and it sounds really, I guess it might sound a bit strange, but take a step back from everything you're doing and really dig into, like, what is your why? You know, why are you getting out of bed in the morning? You know, once you start to figure that out, it's a lot easier to A, prioritize all the things you have going on in your life, but learning how to say no, because once you do that sort of, you know, unpicking about what's important to me, what's not important to me.
Yeah.
And, you know, like for me, when I did this with myself, and it's a constant process, right? You don't just do it once and then you're done.
Yeah.
You know, for me, I was like, okay, you know, like building a future, building a brand, you know, doing good things for the community. Those were sort of the three most important things for me. So it was really easy from then to be like, if something came forward and I was like a bit worried about being overcommitted, I was like, okay, that might not align with what I'm doing. It doesn't mean it's not a good opportunity. It's just, you know,
not aligning with what you want to do.
Exactly. And it allows you to be that little bit more selfish, because I totally understand, you know, I've been there, I've taken on too much and it's all fallen over, you know. There's only so many plates you can spin before they all start smashing on the ground.
Absolutely.
So, yeah, I think taking that step back, realizing, you know, what makes you you, what makes you special, and what do you want to do, you know, like that's, you know, that helps to feed into the other pieces of advice people might give, like believing in yourself and stuff, because you'll have a really clear idea of, well, I know myself, like, So yeah, I think that's kind of what's helped me through this thing. But yeah, also, yeah,
that's a very powerful and positive way of thinking, Shay. Thank you so much for sharing your experience in the AI space and your dreams about entrepreneurship and how you want to take up your patient journey. So wishing you all good luck, and thanks for having with Malayalam FM.
Thank you so much for having me. It's been an absolute joy.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് കണക്ട്. ഇതിൽ മിസസ് എർത്ത് ഇന്റർനാഷണൽ ടൈറ്റിൽ വിന്നർ ഷേ പാർസനുമായി മലയാളം എഫ് എമ്മിന്റെ സിന്ധു പുന്നൂസ് നടത്തിയ അഭിമുഖം. ഇനി കേൾക്കാം ബുക്ക് ലാൻഡ്. അവതരണം വിജോഷ് സെബാസ്റ്റ്യൻ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്.
മലയാളത്തിലെ എക്കാലത്തെയും ഒരു മികച്ച നോവലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. മലയാള നോവലിൽ വിസ്മയിപ്പിക്കാവുന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച നോവൽ, സേതുവിന്റെ പാണ്ഡവപുരം. ഒരു സൈക്കോളജിക്കൽ ഫാന്റസി എന്ന് വിശേഷിപ്പിക്കാവുന്ന നോവലാണ് സേതുവിന്റെ പാണ്ഡവപുരം. മലയാള സാഹിത്യത്തിൽ അങ്ങനെയൊന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇപ്പോഴും എനിക്ക് സംശയമാണ്. ഫാന്റസികളായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഫാന്റസി നോവൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന് വേണേ പറയാം. ഒരു പക്ഷേ ദസ്തയേവ്സ്കിയുടെ അപരൻ, അതിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഫാന്റസി മുഖം എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മലയാള സാഹിത്യത്തിന് വേറിട്ട ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഈ നോവൽ തീർച്ചയായും ഓരോ മലയാളിയും വളരെ ആവേശത്തോടെ പതുക്കെ പതുക്കെ വായിക്കേണ്ട ഒരു നോവലാണ് സേതുവിന്റെ പാണ്ഡവപുരം. 1976 ഈ നോവൽ എഴുതാൻ ആരംഭിക്കുന്നത്. അന്ന് മാതൃഭൂമിയിൽ എഡിറ്റർ ജോലിയിൽ നിന്ന് മാറി നിന്നിരുന്ന എം ഡി വാസുദേവൻ നായർ വീണ്ടും എഡിറ്ററായി ജോലിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ മാതൃഭൂമിയിൽ ലളിതാംബിക അന്തർദിനത്തിന്റെ അഗ്നിസാക്ഷി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. മാതൃഭൂമിക്ക് ഒരു നോവൽ വേണം. എം ഡി സേതുവിനെ സമീപിക്കുന്നു. സേതുവിന്റെ കയ്യിൽ അപ്പോൾ നോവലൊന്നും ഇല്ലായിരുന്നു. സേതു ഒരു പേര് പറഞ്ഞ് എം ഡിക്ക് അയച്ചു കൊടുക്കുന്നു. എം ഡി ധൈര്യപൂർവ്വം അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എഴുതുന്നതിന് മുൻപേ അനൗൺസ് ചെയ്യപ്പെട്ട മലയാളത്തിലെ ഒരു നോവലാണ് പാണ്ഡവപുരം. പാണ്ഡവപുരം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. പക്ഷേ മാതൃഭൂമി വായനക്കാർക്ക് അതൊട്ടും ദഹിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ആ കാലഘട്ടത്തിലെ എഴുത്തിനെ ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു വേറിട്ട എഴുത്ത്. അങ്ങനെ 1977 മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഈ നോവൽ പിന്നീട് ഒരു പുസ്തക രൂപത്തിലേക്ക് എത്താൻ 2 കൂടി കിടക്കേണ്ടി വന്നു. 1979 മാത്രമാണ് ഇതൊരു പുസ്തകം ആയി മലയാളികളുടെ മുമ്പിലേക്ക് എത്തുന്നത്. പക്ഷേ പിന്നീട് മലയാളത്തിലെ നോവൽ സ്നേഹികളുടെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ കിനിഞ്ഞിറങ്ങുന്ന ഒരു നോവലായി അത് മാറി. ഏത് കാലത്തെയും അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു നോവലായി അത് മാറി. കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ കാലത്തിനതീതമായി സഞ്ചരിക്കുന്ന മലയാളത്തിലെ ഒരേ ഒരു നോവൽ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന നോവലാണ് സേതുവിന്റെ പാണ്ഡവപുരം. ഒരു ചെറിയ ഗ്രാമത്തിലെ ദേവിയുടെ മനോവികാരത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ദേവി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആരെയോ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നത് പാണ്ഡവപുരത്തു നിന്നുള്ള ഒരാളെയാണ്. പാണ്ഡവപുരം, ദേവിയുടെ ഭർത്താവ് കുഞ്ഞിക്കുട്ടനോടൊപ്പം ദേവി ഉണ്ടായിരുന്ന സ്ഥലം. പക്ഷെ ഇവിടെ ദേവി കാത്തിരിക്കുന്നത് വേറെ ആരെയോ ആണ്. മറ്റൊരാളെ കാത്തിരിക്കുന്ന ദേവി. ദേവി പാണ്ഡവപുരത്തെ കുറിച്ച് ഓർക്കുന്നു. നടുവിൽ കാടും രണ്ടറ്റത്ത് കുറച്ച് കാട്ടു മനുഷ്യരും ജീവിച്ചിരുന്ന പാണ്ഡവപുരം. പിന്നീടപ്പോഴും അവരിൽ ചിലർ കൃഷിയുമായി കാട്ടിൽ ഒത്തുകൂടുന്നു. അവിടെ ഒരു സംസ്കാര രൂപം കൊള്ളുന്നു. അവരുടെ ഇടയിലേക്ക് സായിപ്പന്മാർ കടന്നു വരുന്നു. സായിപ്പന്മാർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. തങ്ങളുടെ സ്ത്രീകളെ സായിപ്പന്മാർക്ക് സമ്മാനിക്കുന്ന നാണം കെട്ട നരികെട്ട അവിടുത്തെ പുരുഷന്മാർ. അവരിൽ നിന്ന് പുതിയ പുതിയ തലമുറകൾ ഉണ്ടാവുന്നു. അവിടെ ജാരന്മാരുണ്ടാവുന്നു. അവിടെ പടികയറി വരുന്ന സ്ത്രീകളെ വശീകരിക്കുന്നതിനായുള്ള ജാരന്മാരുടെ നാടായി പാണ്ഡവപുരം മാറുന്നു. ആ പാഠവ പുരത്തു നിന്ന് ആരെയോ കാത്ത് ഇരിക്കുകയാണ് ദേവി എന്ന ദേവി ടീച്ചർ. പക്ഷേ അവസാനത്തെ ട്രെയിനും കടന്നുപോകുന്നു, അവസാനത്തെ ആളും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദൂരെ ദൂരെ യാത്രയാവുന്നു. ദേവിക്ക് താൻ പ്രതീക്ഷിക്കുന്ന ആളെ കണ്ടെത്താനാവുന്നില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദേവി, ഒടുവിൽ അവൾ പ്രതീക്ഷിച്ചതുപോലെ അയാൾ എത്തുന്നു. വായനക്കാരുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന പെട്ടികളുമായിട്ടാണ് അയാൾ എത്തുന്നത്. അയാൾ ദേവിയെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പാണ്ഡവപുരത്തു നിന്നാണ് വരുന്നത്. ഏത് പാണ്ഡവപുരം? എനിക്ക് അങ്ങനെ ഒരു സ്ഥലം അറിയില്ലല്ലോ. കുഞ്ഞിക്കുട്ടൻ ജോലി ചെയ്തിരുന്ന പാണ്ഡവപുരം നിങ്ങൾ കുഞ്ഞിക്കുട്ടനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ നിങ്ങളെ എത്ര കണ്ട് സ്നേഹിച്ചിരുന്നു നിങ്ങൾക്കറിയില്ലേ? ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ എന്നെ മറന്നുപോയോ? കുഞ്ഞിക്കുട്ടൻ നിങ്ങളെ ഉപദ്രവിക്കുന്ന സമയത്ത് ഞാനില്ലേ നിങ്ങളെ ഓടി വന്ന് രക്ഷിച്ചത്? നമ്മൾ കൈകൾ ചേർത്ത് നടന്നത് നിങ്ങൾ നീ മറന്നുപോയോ? നിങ്ങൾ എന്ത് വിവരം കേട്ട വർത്തമാനമാണ് പറയുന്നത്? ഞാൻ ഇതുവരെ വീട് വിട്ട് പുറത്തു പോയിട്ടേ ഇല്ല. അയാളോട് തർക്കിക്കുന്ന ദേവി. ദേവി, അയാളുടെ ശബ്ദം ആർദ്രമായിരുന്നു. എനിക്കൊരപേക്ഷയുണ്ട്. ദേവി എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോട്ടെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് യാതൊരു ദുരുദ്ദേശവുമില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഭ്രാന്തി പിടിപ്പിക്കേണ്ട എത്രയോ നിമിഷങ്ങളിൽ നിങ്ങൾ പോരിൽ തോറ്റ് ആകെ തളർന്ന അവശിയായി അഭയം തേടി എന്റെ മുറിയിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും അതിരു വിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടില്ല. അത്തരം നിമിഷങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ കാണിക്കാവുന്ന ചാപല്യങ്ങളൊന്നും ഞാൻ കാട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഞാനൊരു അരസികനായ ചെറുപ്പക്കാരനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കണം. പുരാണങ്ങളിൽ പറയുന്ന പാതിവൃത്യത്തിന്റെ വിശുദ്ധി തുടങ്ങിയ സങ്കല്പങ്ങളൊന്നുമല്ല എന്നെ തടഞ്ഞു നിർത്തിയത്. നിങ്ങളെ അശുദ്ധമാക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഓർക്കാൻ വയ്യായിരുന്നു. എനിക്ക് നിങ്ങളെ വെറുതെ ഇഷ്ടമായിരുന്നു. അയാളോട് മറുത്തൊന്നും പറയാതെ അകത്തേക്ക് കടന്നു പോകുന്ന ദേവി വരാന്തയിൽ ഒരു പായ നൽകുന്നു. പിന്നീട് അയാൾ വീടിനുള്ളിലെ മുറിയിലേക്ക് മാറുന്നു. അവരുടെ ജീവിതത്തിലേക്ക് അയാൾ കടന്നു വരുന്നു. അവരുടെ മകൻ രഘുവിനെ സ്നേഹിക്കുന്ന അയാൾ, കുഞ്ഞിക്കുട്ടന്റെ പെങ്ങൾ ശ്യാമളയെ സ്നേഹിക്കുന്ന അയാൾ, മുത്തശ്ശിയെ പരിഗണിക്കുന്ന അയാൾ. ശ്യാമള ചോദിക്കുന്നു, ചേച്ചി ഇയാൾ ആരാണ്? എന്തിനാണ് ഇയാളെ നമ്മൾ വീട്ടിനകത്ത് താമസിപ്പിക്കുന്നത്? അയാളെ പറഞ്ഞു വിട്ടൂടെ? ഇല്ല, ഞാൻ പറഞ്ഞു വിടില്ല. അയാൾ പാണ്ഡവപുരത്തു നിന്ന് വന്നതാണ്. ഞാൻ അയാളെ ആവാഹിച്ചു വരുത്തിയതാണ്. എന്ത് ഭ്രാന്താണ് ചേച്ചി പറയുന്നത്? ചേച്ചി പാണ്ഡവപുരത്ത് പോയിട്ടില്ലല്ലോ. അത് ഏതാണ് നാട്? ഈ ചേച്ചിക്ക് വട്ടാണ്. അയാൾ ഒളിഞ്ഞു കേൾക്കുന്നു. അയാൾ പറയുന്നു, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എനിക്കിടുന്ന് പോയേ മതിയാവും. നിങ്ങളെ ഒന്നും ശല്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിർത്തൂ, നിങ്ങൾ പോകരുത്. അയാളോട് ചീറിയെടുക്കുന്ന ദേവി. നിർത്തൂ, അയാൾ മലറി. ഞാൻ നിർത്താൻ പോകുന്നില്ല, അവൾ ചീറി. എനിക്കറിയണം നിങ്ങൾ എന്തിന് എന്റെ ജീവിതം പാഴാക്കിയെന്ന്, എന്തിന് എന്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് വേർപെടുത്തിയെന്ന്, നിങ്ങളെ കൊതിപ്പിച്ച ശരീരം നേടിയെടുക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ലെന്ന്. അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു. വെറുതെ ഇഷ്ടമായിരുന്നു. പിന്നീട് ഒരു രാത്രിയിൽ തന്നെ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് കുഞ്ഞിക്കുട്ടൻ തന്റെ മുറിയിൽ വന്നു എന്ന് അവൾക്ക് തോന്നുന്നു. എനിക്കറിയാം നിങ്ങൾ വരുമെന്ന്, എന്നെ തേടി വരുമെന്ന് എനിക്കറിയാം. അവൾ ചീറി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്റെ വയറ്റിൽ ഒരു കുരുന്ന് മുളയുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിച്ച നിമിഷം? ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെന്നും ഒരു ജാരനെ കൊണ്ടേ അതിന് കഴിയുകയുള്ളൂ എന്നും നിങ്ങൾ കരുതിയിരിക്കണം. ആയിക്കോട്ടെ, എന്റെ ജീവിതം കരങ്ങിയത്, നിങ്ങൾ എന്നെ ചുറ്റിപ്പറ്റി ആദ്യമേ ഉണ്ടായിരുന്ന സംശയങ്ങൾ പെരുകിയത്, നിങ്ങൾക്കറിയാത്ത എനിക്കുമറിയാത്ത പാണ്ഡവപുരത്തെ അനേകം ജാരന്മാർ കാരണമായിരുന്നിരിക്കണം. അവരെ എനിക്കറിയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? നിങ്ങൾ തന്നെ പലവരും ആവർത്തിച്ച് പറഞ്ഞ് അവരെ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. എനിക്കിപ്പോൾ അവരെ അടുത്തറിയാമെന്ന് വരെ ആയിരിക്കുന്നു. ജാരന്റെ മിനുത്ത തിളങ്ങുന്ന മുഖമുള്ള, ജാരന്റെ ആസക്തി തുളുമ്പുന്ന കൂർത്ത കണ്ണുകളുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ ഈയിടെയായി നിത്യവും എന്റെ കൺമുമ്പിലൂടെ നിരയായി നീങ്ങിപ്പോകാറുണ്ട്. അവരുടെ ശരീരത്തിലെ ഓരോ നിസ്സാര വ്യത്യാസങ്ങളും, എന്തിന് അവരുടെ വ്യത്യസ്തമായ ഗന്ധങ്ങൾ വരെ എനിക്കിപ്പോൾ വേറിട്ടറിയാം. അക്കൂട്ടത്തിൽ ഒരുത്തനെ ഞാൻ ഇങ്ങോട്ട് ആവാഹിച്ചു വരുത്തിയിട്ടുണ്ട്. അത്ഭുതം തോന്നുന്നുണ്ടോ? അയാൾ ഇവിടെയുണ്ട്, ഈ വീട്ടിൽ തന്നെ, അടുത്ത മുറിയിൽ. ഈ സംസാരം കേട്ടുകൊണ്ട് ശ്യാമള മുറിയിലേക്ക് കടന്നു വരുന്നു. എന്താണ് ചേച്ചി? ചേച്ചി ആരോടാണ് സംസാരിക്കുന്നത്? നിന്റെ ചേട്ടൻ ഇവിടെ വന്നിരുന്നു. ചേട്ടനോ? എന്നിട്ട് എവിടെ? ആ ജനലിൽ കൂടി പുറത്തേക്ക് പോയി. ഈ ചേച്ചി എന്ത് ഭ്രാന്താണ് പറയുന്നത്? ഈ ചേച്ചിക്കും ചേട്ടനെ പോലെ വട്ടായോ? ചേച്ചി, ആളുകൾ പലതും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അയാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ഇല്ല, ഞാൻ പറഞ്ഞു വിടില്ല. ഞാൻ ആവാഹിച്ച് വരുത്തിയവനാണവൻ. അവനെ എനിക്ക് തോൽപ്പിക്കണം. പെട്ടെന്ന് അവളുടെ ശബ്ദം വീണ്ടും കനത്തു. മുഖത്ത് ഗൗരവം പരന്നു. ആവശ്യത്തോടെ അവൾ പറഞ്ഞു, പക്ഷേ ഇനിയും വൈകിട്ടില്ല. ഞാൻ അയാളെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല. അയാളുടെ പുരുഷത്വത്തിന്റെ അഹന്തയെ ഇനിയും തട്ടി ഉണർത്തും. എന്നിട്ട് എണ്ണി എണ്ണി ആ ഞാൻ ചവിട്ടും. ചവിട്ടി ചവിട്ടി ആ പത്തി ചെളിക്കുണ്ടിലേക്ക് താഴ്ത്തും. തന്റെ മുറിയിലിരുന്ന് അയാൾ ഇത് ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു. അയാൾക്ക് പേടി തോന്നി, അയാൾക്ക് രക്ഷപ്പെടണമെന്ന് തോന്നി. അയാൾ തന്റെ ഭാണ്ഡക്കെട്ടുകളും എടുത്ത് രക്ഷപ്പെടുന്നു. മറ്റൊരു ജാരൻ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പാണ്ഡവപുരത്തേക്ക് രക്ഷപ്പെടുന്ന അയാൾ ആ ജാരൻ. പിറ്റേ ദിവസം വളരെ വൈകിയാണ് ദേവി ഉറക്കമുണരുന്നത്. എണീറ്റ പാടെ ശ്യാമളയോട് ചോദിക്കുന്നു, അയാൾക്ക് ചായ കൊടുത്തില്ലേ? ശ്യാമള ചോദിക്കുന്നു, ഏയാൾക്ക്? ഇന്നലെ പാണ്ഡവപുരത്ത് നിന്ന് വന്ന ആൾക്ക്. ചേച്ചി എന്ത് പ്രാന്താണ് പറയുന്നത്? ഏത് പാണ്ഡവപുരം? ഏത് അയാൾ? അപ്പോഴാണ് വായനക്കാരന് തോന്നുന്നത്, വായനക്കാരന് മനസ്സിലാവുന്നത്, ദേവിയുടെ ചിന്തകൾ മാത്രമായിരുന്നു അയാൾ, ദേവിയുടെ ചിന്തകൾ മാത്രമായിരുന്നു ആ ചാരൻ. അങ്ങനെ ഒരാൾ ആ വീട്ടിൽ വന്നിട്ടേയില്ല. ദേവി സമ്മതിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ ഓർമ്മകൾ മായിച്ചുകൊണ്ടാണ് അയാൾ പോയത്. പക്ഷെ അയാൾക്ക് എന്റെ ഓർമ്മകളെ മായ്ക്കാനാവില്ല. അയാളെ ഞാൻ ഇനിയും ആവാഹിച്ചു വരുത്തും. അവനല്ലെങ്കിൽ മറ്റൊരുത്തൻ. അവനെ ഞാൻ ഇവിടത്തേക്ക്, എന്റെ അടുത്തേക്ക് ആവാഹിച്ചു വരുത്തും. പിന്നീട് നമ്മൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ആരെയോ കാത്തിരിക്കുന്ന ദേവിയാണ്. വീണ്ടും വീണ്ടും ആരെയോ കാത്തിരിക്കുന്ന ദേവി. അവൾ പതിവ് പോലെ ആരെയും കാണാതെ തിരിച്ചു പോകുന്നു. അവൻ വരുമെന്ന പ്രതീക്ഷയിൽ തിരികെ വീട്ടിലെത്തുന്ന ദേവിയോട് ശ്യാമള ചോദിക്കുന്നു, ഏട്ടത്തി എവിടെ പോയിരുന്നു? അവൾ ചെളിമ്പേ ശബ്ദത്തിൽ ചോദിച്ചു, റെയിൽവേ സ്റ്റേഷനിൽ. എന്തിന് അയാളെ കാത്ത്? ആരെ? പാണ്ഡവപുരത്തെ ചാരനെ. ശ്യാമള പിന്നീടൊന്നും ചോദിച്ചില്ല. കണ്ണുകൾ ഒപ്പിക്കൊണ്ട് അകത്തേക്ക് നടന്നു. വരും, വരാതിരിക്കില്ല, ദേവി ഓർത്തു. ഞാൻ കാത്തുനിന്ന ദിവസമല്ലല്ലോ ആദ്യത്തെ ആൾ വണ്ടി ഇറങ്ങിയത്. രണ്ടാമന് വരും, വരാതിരിക്കില്ല. ഒന്നുകിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ. ഒന്നുകിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ. പ്രതീക്ഷയോടെ അയാളെ കാത്തിരിക്കുന്ന ദേവി. പ്രിയപ്പെട്ടവരെ, ഇത് നഷ്ടപ്പെട്ടു പോയ എന്തിനെയോ കാത്തിരിക്കുന്ന, തനിക്ക് നഷ്ടമായ സ്വപ്നങ്ങളെ കാത്തിരിക്കുന്ന ദേവി എന്ന ദേവി ടീച്ചറുടെ ഒരു കഥയാണ്. ദേവി എന്ന ദേവി ടീച്ചറുടെ അപരത്വത്തിന്റെ കഥയാണ്. നമ്മളിലുണ്ടാവും അത്തരം ഒരു അപരൻ. നമുക്ക് നഷ്ടമായ ആ ഒന്നിനെ തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, അവനെ അല്ലെങ്കിൽ അവളെ വീണ്ടും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, ആ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന നമ്മളിലെ അപരൻ, അത്തരമൊരു അപരൻ തീർച്ചയായും ഓരോ ദേവിമാരിലും ഉണ്ടാവും, ഓരോ മനുഷ്യരിലും ഉണ്ടാകും. അത്തരമൊരു കാത്തിരിപ്പിന്റെ കഥ മനോഹരമായി അവതരിപ്പിക്കുന്ന നോവലാണ് സേതുവിന്റെ പാണ്ഡവപുരം. ഈ നോവലിൽ ശക്തമായ സ്ത്രീ സാന്നിധ്യത്തിന്റെ ഒരു നേർക്കാഴ്ച സമ്മാനിക്കുന്നുണ്ട്. അത് നമുക്കെല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ട പുരുഷാധിപത്യത്തിന്റെ പാണ്ഡവപുരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ ഒരു ഒരു നേർചിത്രം. അത്തരം അവസ്ഥകളിൽ നിന്ന്, ക്ഷീണത്തിൽ നിന്ന് അവൾ ഒരു പക്ഷിയെ പോലെ, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ലോകത്തെ മുഴുവൻ തകർക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദേവി ടീച്ചർ. ആ ദേവി ടീച്ചർ, ആ ദേവി പാണ്ഡവപുരത്തെ കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. മഹാഭാരതത്തെ ഓർമ്മിപ്പിക്കുന്ന കഥ. ഒരു അമ്മയുടെ അഞ്ചു മക്കൾ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നതും അവൾ വിവാഹം കഴിക്കുന്നതും പിന്നീട് അവൾക്ക് വേണ്ടി സണ്ടി ഉണ്ടാക്കുന്നതും ആയ കഥ പാണ്ഡവന്മാരെ ഓർമ്മിപ്പിക്കുന്ന കഥ. പിന്നീട് അവൾ ആ അഞ്ചു പേരെയും വിട്ടറിഞ്ഞുകൊണ്ട് മലമുകളിലെ പാറയിൽ തപസ്സിരിക്കുന്നു. ഒടുവിൽ അവൾ ഒരു സ്വർണ്ണ വിഗ്രഹമായി മാറുന്നു. ആ നാട്ടിലെ പാണ്ഡവപുരത്തെ സ്ത്രീകളെ ജാരന്മാരിൽ നിന്ന് സംരക്ഷിക്കുന്ന ദേവിയായി അവൾ രൂപാന്തരപ്പെടുന്നു. ആ ദേവീസങ്കല്പം അവിടെ വളരെ ശക്തമായി വളരുന്നു. അമ്പലം ഉണ്ടാവുന്നു. ആ അമ്പലത്തെ ഏറ്റെടുക്കുന്ന ആരാണെന്നറിയുമോ? അവളെ ഉപേക്ഷിച്ച, അല്ലെങ്കിൽ അവൾ ഉപേക്ഷിച്ചു പോയ ആ അഞ്ചു പേരുടെ പിൻതലമുറക്കാർ. ഇത് ഇന്ത്യയുടെ കഥയാണെന്ന് തോന്നിപ്പോവും. ഇത്തരം ഏറ്റെടുക്കലുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ഏറ്റെടുക്കലുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ കൂടി ഈ നോവലിൽ പറയുന്നു. രണ്ടാമത് മറ്റൊരു കാര്യം പറയുന്നത് ഒരു പുരുഷ സങ്കല്പത്തെ കുറിച്ചാണ്. പുരുഷന്റെ കാഴ്ചപ്പാട് കൂടി വ്യക്തമാക്കാൻ ഇവിടെ നോവലിസ്റ്റ് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. ജാരൻ എന്ന സങ്കല്പത്തിൽ ആ ജാരൻ രഘുവിനോട് പറയുന്ന ഒരു കഥയുണ്ട്. പാണ്ഡവപുരത്ത് ഒരു കൊല്ലനുണ്ടായിരുന്നു, മറുമാറ്റിൽ നിന്ന് വന്ന കൊല്ലൻ. അദ്ദേഹത്തിന്റെ കൂടിയ സുന്ദരിയായ ഭാര്യ. കൊല്ലനാണെങ്കിൽ ഭയങ്കര അധ്വാനിയും ആളുകളൊക്കെ പീഡിപ്പിക്കാൻ കഴിവുള്ള ആളുമായിരുന്നു. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ അയാളെ ഭയമായിരുന്നു. അയാളുടെ ഭാര്യയെ ഒളിച്ചു നിന്ന് ചെറുപ്പക്കാർ നോക്കുമായിരുന്നു. പക്ഷേ അയാൾക്ക് കുട്ടികളുണ്ടായില്ല. അയാൾക്ക് സ്വന്തം കഴിവിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അയാൾ പതുക്കെ പതുക്കെ അവളിൽ നിന്ന് അകലാൻ തുടങ്ങി. ഭാര്യയ്ക്ക് പേടിയായി, ഭാര്യയ്ക്ക് സങ്കടമായി. അയാളെ തന്നിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിച്ചു. അയാൾ മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്നുവെന്ന് അവൾ ഭയന്നു. അവൾ അതിനൊരു ഉപായം കണ്ടെത്തി. അവൾ വീടുമുറ്റത്ത് ശക്തമായ ഒരു കാൽപാദം പതിച്ചു വെച്ചു. ഏതോ ഒരു ശക്തനായ ആൾ വീട്ടിൽ വന്ന് പോയി എന്ന് അയാൾ വിചാരിക്കട്ടെ. കൊല്ലനെ കണ്ടു, പക്ഷെ ഒന്നും ചോദിച്ചില്ല. പിറ്റേ ദിവസം അവൾ നനത്തൊരു കാൽപാദം ഉണ്ടാക്കി വെച്ചു. ഉടന്തനായ ഒരാൾ വന്നു പോയെന്ന് വിചാരിക്കട്ടെ. അതിനടുത്ത ദിവസം വടികുത്തി നടക്കുന്ന ആളുടെ കാൽപാദം പതിച്ചു വെച്ചു. പക്ഷെ അപ്പോഴൊന്നും ഈ പറയുന്ന കൊല്ലൻ അത് കണ്ടെങ്കിലും ഒന്നും ചോദിക്കാൻ മറക്കട്ടില്ല. ഒടുവിൽ അവൾ തീരുമാനിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ അയാൾ ഞെട്ടിത്തെറിച്ചു. ഇതെങ്ങനെ സാധിക്കും? അയാൾ ചിന്തിച്ചു, ഒന്നെങ്കിൽ ശക്തനായ ആളാണോ ആ ഉടന്തനാണോ, അല്ലെങ്കിൽ ആ വഴികുത്തി വന്ന ആളാണോ ഇതിന് പിന്നിൽ. അയാൾ ഗ്രാമ തലവന്റെ അടുത്തേക്ക് ചെന്നു, പരാതി പറഞ്ഞു. തെളിവൊന്നുമില്ല, ആരാണെന്നറിയില്ല, ഞാൻ പിടിച്ചുകൊണ്ടുവരും. ആ കൊല്ലൻ ആ നാട്ടിലെ സുന്ദരനായ ആരോഗ്യമുള്ള ഒരു യുവാവിനെ പിടിച്ചുകൊണ്ടുവന്നു. ഇവനാണ്, യുവാവ് പറഞ്ഞു, ഞാനല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയെ മോഹിച്ചിരുന്നു എന്നുള്ള സത്യം, പക്ഷെ ഞാൻ അറിയില്ല. പക്ഷെ കൊല്ലൻ വകവച്ചില്ല. കൊല്ലൻ എല്ലാവർക്കും പേടിയായിരുന്നു. കൊല്ലൻ കാലിമ്പ് കൊണ്ട് ആ യുവാവിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു. ആ യുവാവ് കൊല്ലപ്പെട്ടു. ആ യുവാവിന്റെ രക്തത്തിൽ നിന്ന് ആയിരം ആയിരം ജാരന്മാരുണ്ടായി. ആ ജാരന്മാർ ആ നാട്ടിലേക്ക് പടികയറി വരുന്ന ഓരോ സ്ത്രീകളെയും വശീകരിക്കാൻ തുടങ്ങി, അവരുടെ കുടുംബം കലക്കാൻ തുടങ്ങി. അങ്ങനെ ജാരന്മാർ പാണ്ഡവപുരത്ത് ഉണ്ടായി. ഈ കഥ രഘുവിനെ ഓർമ്മിപ്പിക്കുന്ന അയാൾ ആ ജാരൻ, തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജാരൻ, താൻ വെറുമൊരു ജാരനല്ല എന്ന് പശ്ചാത്തപിക്കുന്ന അയാൾ, ഞാൻ കാമത്തോടെ മാത്രമല്ല നിങ്ങളെ കണ്ടതെന്ന് ദേവിയെ കണ്ടതെന്ന് അവളെ ഓർമ്മിപ്പിക്കുന്ന ജാരൻ. പക്ഷേ ഒടുവിൽ അയാൾ തിരിച്ചുപോകാൻ ആഗ്രഹിക്കുന്നു തന്റെ പാണ്ഡവപുരത്തേക്ക്. പുരുഷന്റെ ആധിപത്യമുള്ള തന്റെ നാട്ടിലേക്ക് അയാൾക്ക് പോവാതിരിക്കാനാവില്ല. കാരണം അയാൾ ഒരു പുരുഷത്വത്തിന്റെ പ്രതീകമാണ്. എല്ലാവരെയും അടിച്ചമർത്താൻ, സ്ത്രീകളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്ന പാണ്ഡവപുരത്തിന്റെ ആധിപൻ. അങ്ങനെ പാണ്ഡവപുരത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആ ജാരനെ കൂടി അവതരിപ്പിക്കുന്നുണ്ട് നോവലിസ്റ്റ് ഈ നോവലിൽ. തീർച്ചയായും ഈ പുസ്തകങ്ങളുടെ വായന, ഈ പുസ്തകത്തിന്റെ വായന വേറിട്ട കാഴ്ചപ്പാടുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ വീക്ഷണകോണായിരിക്കില്ല നിങ്ങളുടേത്. തീർച്ചയായും അത്തരം ഒരു പുസ്തകമാണ് സേതുവിന്റെ പാണ്ഡവപുരം. എന്റെ കാഴ്ചപ്പാട് ശരിയാണ് എന്ന് എനിക്ക് സമർത്ഥിക്കാനാവില്ല, നിങ്ങളുടേത് തെറ്റാണെന്നും എനിക്ക് പറയാനാവില്ല. അങ്ങനെ സ്വന്തം പുസ്തകത്തെ വായനക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു പുസ്തകം, വായനക്കാരന്റേതായി മാറുന്ന പുസ്തകം, അങ്ങനെ ഒരു പുസ്തകമാണ് ഈ നോവൽ. അതുകൊണ്ടാണ് ഈ നോവൽ വ്യത്യസ്തമാകുന്നതും വിസ്മയമാകുന്നതും. തീർച്ചയായിട്ടും ഓരോ മലയാളിയും വായിക്കേണ്ട നോവലായി ഇതിനെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സേതുവിന്റെ പാണ്ഡവപുരത്തിന്റെ പ്രത്യേകത ഇതൊരു നോവൽ ആണെന്നത് തന്നെയാണ്. പദത്തിന്റെ അടിസ്ഥാനത്തിൽ നോവൽ എന്ന് പറഞ്ഞാൽ നോവൽറ്റി ഉള്ളത്, പുതുമയുള്ളത്. അങ്ങനെ ഏത് കാലത്തെയും പുതുമയുള്ള ഒരു നോവലായി ഈ പുസ്തകം മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിലെല്ലാം ഒരു പാണ്ഡവപുരമുണ്ട്. നമ്മളുടെ നഷ്ടമായ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാണ്ഡവപുരം, പക്ഷെ വ്യക്തമായ അതിരുകളുള്ള ഒരു ഭൂതകാലം, അതെന്റെ വിദൂര സ്വപ്നമാണ്. അതിൽ നിന്ന് ചുവന്ന പുകച്ചുരുളുകൾ ഉയരുമ്പോൾ പാണ്ഡവപുരം രൂപം കൊള്ളുന്നു. സ്നേഹം തേടി അലയുന്ന, മനസ്സിന് കുളിർമ പകരുന്ന പാണ്ഡവപുരം, ഒരു പെണ്ണിനു വേണ്ടി ചോര ചിന്താൻ ഒരുമ്പെട്ട സഹോദരന്മാരുടെ പാണ്ഡവപുരം, നിറങ്ങൾ വാരിപ്പൂശിയ തെരുവുകളിൽ ആർത്തിപൂണ്ട കണ്ണുകളുമായി ജാരന്മാർ പുളച്ചു നടക്കുന്ന പാണ്ഡവപുരം, സ്നേഹിക്കപ്പെടാൻ കൊതിക്കുന്നവരുടെ, സ്നേഹം നടിക്കുന്നവരുടെ, ചതിയന്മാരുടെ, കൊല്ലുന്നവരുടെ, മരിക്കാൻ ഗമ്പുന്നവരുടെ പാണ്ഡവപുരം, എന്റെ പ്രിയപ്പെട്ട പാണ്ഡവപുരം, ആശ്വാസം തേടുന്നവരുടെ മനസ്സുകളിൽ പാണ്ഡവപുരം രൂപം കൊള്ളുന്നു. തീർച്ചയായിട്ടും ആശ്വാസം തേടിക്കൊണ്ട് ദേവിയുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന പാണ്ഡവപുരം, ഈ പുസ്തക വായന കഴിയുമ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി മറ്റൊരു പാണ്ഡവപുരത്തേക്ക് നമ്മൾ യാത്രയാവുന്ന ഒരു ചിത്രം സമ്മാനിക്കുന്ന ഒരു പുസ്തകം, സേതുവിന്റെ പാണ്ഡവപുരം. എനിക്കറിയാം നിങ്ങൾ പാണ്ഡവപുരം നിർബന്ധമായി വായിക്കും, തീർച്ചയായും വായിക്കും. എനിക്കറിയാം നിങ്ങൾ വായിക്കുമെന്ന്, നിങ്ങൾക്ക് വായിക്കാതിരിക്കാനാവില്ല. പാണ്ഡവപുരം എന്നൊരു സ്ഥലം തീർച്ചയായും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ട് എവിടെയോ എങ്ങോ. എന്റെ നമ്മുടെ കിനാവുകളിൽ ഒരു പാണ്ഡവപുരം, നമ്മുടെ കൊതിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, വെറുക്കുന്ന പാണ്ഡവപുരം, നമ്മൾ തന്നെ ആവുന്ന, നമ്മൾ തന്നെ ആയിരുന്ന ഒരു പാണ്ഡവപുരം. പ്രിയപ്പെട്ടവരെ, പാണ്ഡവപുരത്തിലേക്കുള്ള യാത്ര നമ്മളിലേക്കുള്ള ഒരു യാത്രയാണ്. ഇത് വ്യാഖ്യാനിക്കാൻ ഒരുപാട് വാക്കുകൾ വേണ്ടിവരും. അതുകൊണ്ടാണ് എന്റെ വാക്കുകളിൽ ആവേശം ഇത്തിരി കൂടിയത്. അതിഭാവുകത്വമായി നിങ്ങൾക്ക് തോന്നരുത്, എന്റെ ആവേശത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ പുസ്തകത്തെ ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. ഈ പുസ്തകം വിലയിരുത്തുവാൻ വേണ്ടി പ്രശസ്തനായ നാടകകൃത്ത്, നാടക ആചാര്യൻ എണ്ണൻപിള്ള ഒരു ദിവസം സേതുവിനെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോ സേതുവിനോട് എൻ എൻ പിള്ളയുടെ കാഴ്ചപ്പാടിലെ പാണ്ഡവപുരത്തെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ സേതുവിന് അത്ഭുതമായിരുന്നു. കാരണം സേതുവിന്റെ കാഴ്ചപ്പാടിലെ പാണ്ഡവപുരമല്ല എൻ എൻ പിള്ളയുടെ കാഴ്ചപ്പാടിലെ പാണ്ഡവപുരം. തീർച്ചയായിട്ടും വ്യത്യസ്തമായ വായനകൾ സമ്മാനിക്കുന്ന ഓരോ വ്യക്തിക്ക് മാത്രമല്ല ആ വ്യക്തി മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു നിമിഷത്തിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ഈ പുസ്തകം കാലത്തിനും അതീതമായി സഞ്ചരിക്കുന്ന പുസ്തകമായി മാറുന്നത്. വളരെ ചെറിയ ഒരു പുസ്തകമാണ്, പക്ഷെ ചവച്ച് ചവച്ച് ആസ്വദിച്ച് ആസ്വദിച്ച് നമ്മളിലേക്ക് മടങ്ങി മടങ്ങി നമ്മളെ തിരിച്ചുകൊണ്ടുവരുന്ന ഒരു പുസ്തകമായി സേതുവിന്റെ പാണ്ഡവപുരം മാറുന്നു. എന്റെ ഈ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാണ്ഡവപുരത്തേക്കുള്ള ഈ യാത്രയിൽ എന്റെ ഈ അവതരണം കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും പാണ്ഡവപുരത്തേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് വായനയുടെ വസന്തങ്ങൾ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് ബുക്ക്ലാൻഡ്, അവതരിപ്പിച്ചത് വിജോഷ് സെബാസ്റ്റ്യൻ.
ഹായ് ചെല്ലക്കാറ്റേ, മണ്ണിൽ വിണ്ണിൽ നീളെ വസന്തോത്സവം.
ഉപ്പും മൂടി പന്നും നീ കൂടി വാ, ചന്ദന തേരിലായി ചെല്ലക്കാറ്റേ, മണ്ണിൽ വിണ്ണിൽ നീളെ വസന്തോത്സവം.
മുത്തും മൂടി പൊന്നും നീ ചൂടിവാ,
ചന്ദന തേരിലായി ചെല്ലക്കാറ്റേ,
മണ്ണിൽ വിണ്ണിൽ നീളെ വസന്തോത്സവം.
ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.